When Paul came towards the end of his life,
Paulus athante jeevathinte avasana naalgalilekku vannappol,
he said to Timothy, I know the time of my departure is at hand.
Timotheos enlekhanam ezhuthumbol prathanaya Paulus parayana ende niryanathinulla samayam aduthu ennu enikkariya.
Timothy 4 verse 6.
തിമോത്തിയോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിലാണ് അവണ്ണം നാം വായിക്കുന്നത്.
He did not know till then that the Lord was going to take him.
ആ സമയം വരെ പൗലോസിന് അത്ര വ്യക്തമല്ലായിരുന്ന കാര്യം കർത്താവ് തന്നെ അവിടുത്തെ അടുക്ക സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കുവാൻ പോവുകയാണ്.
12-13 years earlier, when he wrote 1 Thessalonians, he says, we who are alive will be caught up to meet the Lord in the air.
തിമോത്തിയോസിന് ലേഖനം എഴുതുന്നതിന് ഏതാണ്ട് 12-13 വർഷം മുൻപ് പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുന്ന സമയത്ത് കർത്താവിന്റെ മഹത്വ പ്രതിഷ്ഠ മടങ്ങിവരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ
എടുക്കപ്പെടും.
പൗലോസ് അത് എഴുതുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പ്രത്യാശയും വിശ്വാസവും കർത്താവിന്റെ പ്രത്യക്ഷതയിൽ താൻ ജീവനോടെ ഉണ്ടായിരിക്കും എന്നായിരുന്നു. അങ്ങനെയാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. നമ്മുടെ മുൻപിൽ വരാൻ പോകുന്ന മരണത്തെ കാത്ത് അല്ല നാം ജീവിക്കേണ്ടത്, നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവായിരിക്കണം നമ്മുടെ പ്രത്യാശ.
In some cases the Lord may give some indication just before a person dies that your time is over, you are not going to be alive at the coming of the Lord.
Enna chila devamakkalde jeevithil kartavu avarude maranathinu munpulla samayathe oru soojane avarku nalgum, njan madangi varuvan samayam aayittilla, nee ende adukkilekku maranam vali varuvanulla samayam aduthirikkum.
God determines that time.
Devamaana ororuthrudeyum karyathil aa samayam nichayikkirathu.
The keys of death are today in the hands of Jesus Christ.
മരണത്തിന്റെ താക്കോൽ ഇന്ന് കർത്താവായ യേശുവിന്റെ കയ്യിലാണ് എന്ന് നമുക്കറിയാം.
And if we are wholehearted Christians, disciples of Jesus, you can never go through that door till Jesus opens that door.
നാം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യരാണെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു തന്റെ കയ്യിലുള്ള താക്കോൽ കൊണ്ട് മരണവാതിൽ തുറക്കുന്നവരെ നമുക്ക് ആർക്കും മരണത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല. പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിൽ ഒരു വാഗ്ദത്തം നാം കാണുന്നുണ്ട്.
23
അധ്യായത്തിന്റെ 26 വാക്യം,
the last part, it says, I will fulfill the number of your days.
26 വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം കാണുന്നുണ്ട്, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും, നിന്റെ ദിവസങ്ങളുടെ എണ്ണം ഞാനാണ് തികയ്ക്കാൻ
പോകുന്നത്.
ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും എത്ര വർഷങ്ങൾ എത്ര ദിവസം ജീവിക്കണമെന്നുള്ളത് കർത്താവ് നിർണയിച്ചു കഴിഞ്ഞു.
And if you are a wholehearted disciple, then this promise is for you. The number of your days planned by me will be fulfilled.
കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. നിന്റെ ആയുസ്സിനു വേണ്ടി ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ദിവസങ്ങൾ ഞാൻ തന്നെ പൂർത്തിയാക്കി
തരും. തന്റെ
പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യനായി ഇവിടെ വന്ന് ഏത് ദിവസം ഏത് നിമിഷം താൻ മരിക്കണം ക്രൂശിൽ എന്നുള്ളത് പിതാവ് നിർണയിച്ചിരുന്നു.
taking him to the top of a cliff to throw him down, but he would not succeed.
എന്നാൽ ആ ദിവസത്തിനു മുൻപേ കർത്താവായ യേശുവിനെ കൊല്ലുവാനായിട്ട് പല സന്ദർഭങ്ങളിൽ ആളുകൾ പല നിലയിൽ ശ്രമിച്ചിട്ടുണ്ട്, അവരാരും വിജയിച്ചില്ല.
Jesus didn't live a long life. He lived only 33.5 years.
ഒരു ദീർഘ കാലഘട്ടം ഭൂമിയിൽ ജീവിച്ച വ്യക്തി ആയിരുന്നില്ല നമ്മുടെ കർത്താവായ യേശു. 33 വർഷം മാത്രമേ കർത്താവ് ജീവിച്ചുള്ളൂ.
John the Baptist, the greatest prophet, also lived 33 years or less.
ഏറ്റവും വലിയ പ്രവാചകനെന്ന് യേശു തന്നെ വിശേഷിപ്പിച്ച സ്നാപക യോഹന്നാനും ഒരു ദീർഘവർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയായിരുന്നില്ല. ഒരുപക്ഷെ ഒരു 30 വയസ്സുള്ള സമയത്ത് യോഹന്നാൻ
കൊല്ലപ്പെട്ടിട്ടുണ്ടാവും.
യേശുവിനേക്കാളും ഏതാണ്ട് 6 മാസം മാത്രം വയസ്സ് കൂടുതലുണ്ടായിരുന്ന യോഹന്നാൻ ഏതാണ്ട് 30 വയസ്സിൽ അവൻ മരിച്ചതായിട്ട് നമുക്ക് ചിന്തിക്കാം.
Most of the apostles died in their 60s.
മിക്ക അപ്പോസ്തലന്മാരും ഏതാണ്ട് ഒരു 60 വയസ്സിനടുത്ത ഘട്ടത്തിലാണ് ലോകത്തിൽ നിന്ന് മരിച്ചത്. അവരിൽ മിക്കവരും രക്തസാക്ഷികളായി തീരുകയാണ്
ചെയ്തത്.
ഏതാണ്ട് 100 വയസ്സിനോട് അടുത്ത് പ്രായമുള്ളവനായിട്ട് ആണ് യോഹന്നാൻ മരിക്കുന്നത്. യാക്കോബ് വാളുകൊണ്ട് കൊല്ലപ്പെടുന്ന സമയത്ത് ഒരു 32 വയസ്സിലധികം പ്രായമുണ്ടാകുകയില്ല.
God fulfilled the number of the days for each one of them.
എന്നാൽ ഇവരെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സത്യമാണ്, ദൈവം അവർക്ക് വേണ്ടി നിർണയിച്ചിരുന്ന ആയുസ്സിന്റെ ദിവസങ്ങളൊക്കെയും പൂർത്തിയായതിനു ശേഷമാണ് അവർ മരണം വഴിയായി മാറ്റപ്പെട്ടത്.
You are not a wholehearted disciple of Jesus.
നിങ്ങൾ കർത്താവായ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ
Then you may not fulfill the number of your days.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിർണയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ സംഖ്യ തികഞ്ഞില്ല എന്ന് വരാം.
You may die before your time.
നിങ്ങളുടെ സമയത്തിന് മുമ്പേ നിങ്ങൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതിന് വിവിധ കാരണങ്ങൾ
ഉണ്ടാകാം.
ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് അനുസരണക്കേടുള്ളവരായി, പണസ്നേഹികളായി, ദുരാഗ്രഹികളായി നിങ്ങൾക്ക് ജീവിതത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുവാൻ കഴിയും. ഒരുപക്ഷെങ്കിൽ ദുരവ്യാഗ്രഹിയായി അധികം പണ സമ്പാദനത്തിനായി ദൈവം ആഗ്രഹിക്കാത്ത ഒരിടത്ത് പോയിട്ട് ഒരു വിശ്വാസി അകാല മരണം പ്രാപിച്ചു എന്ന്
വരാം.
ഒരുപക്ഷെങ്കിൽ മറിച്ച് സംഭവിക്കാൻ ചിലരെ സംബന്ധിച്ചോളം ദൈവം നിർണയിച്ചിരുന്ന ദിവസങ്ങളുടെ അപ്പുറത്തോട്ട് കുറെ നാളുകൂടെ അങ്ങനെ ചിലർ ജീവിച്ചു എന്നും വരാം.
If you have enough money nowadays, you can go into a hospital. You have all types of tubes connected to your lungs and heart and all, and you can keep on living for years.
Aduriya,
you should have died.
ഈ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതിയുടെ ഫലമായിട്ട് എന്ന് നാം ചിന്തിക്കാമെങ്കിലും പല മനുഷ്യരും നമുക്കറിയാമല്ലോ, ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ ശരീരത്തിൽ ഘടിപ്പിച്ച് ദൈവം നിർണയിച്ചിരിക്കുന്ന ദിവസം കടന്നുപോയിട്ടും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന അനേകം.
We should have no desire to live longer or less. When God's time for us.
ദൈവം നമുക്ക് വേണ്ടി നിർണയിച്ചിരിക്കുന്ന ആയുസ്സിന്റെ ദിവസങ്ങളെക്കാൾ കൂടുതലോ കുറച്ചോ ജീവിക്കുവാനായി നാം ആരും താല്പര്യപ്പെടരുത്.
Paul said once Philippians, I would like to go and be with Christ, but I have to stay for your sake.
ഫിലിപ്പിയർക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന കാര്യം നാം വായിച്ചിട്ടുണ്ടല്ലോ, വിട്ടുപിരിഞ്ഞ് ഈ ഭൂമിയിലെ ശരീരം വിട്ട് കർത്താവിനോട് ഇരിപ്പാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമാണ്. എന്നാൽ നിങ്ങൾ നിമിത്തം ശരീരത്തിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു.
ഫിലിപ്പിലേഖനം
1 അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിലാണ് പൗലോസ് ആ കാര്യം പറയുന്നത്. പൗലോസ് പറയുന്നത്, എന്റെ ശരീരം വിട്ട് ഞാൻ കർത്താവിനോട് കൂടെ ഇരുന്നാൽ അതെനിക്ക് നിശ്ചയമായും നേട്ടമാണ്.
But in verse 22, if I stay on earth, there's a lot of opportunity for fruitful labor as well.
നാല് 22 വാക്യത്തിൽ താൻ പറയുന്നതുപോലെ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്റെ വേലയ്ക്ക് ഒരു ഫലമുണ്ടാകുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്.
What shall I choose?
അതുകൊണ്ട് ഈ രണ്ടിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ്.
Fruitful labor on earth or to be with the Lord forever.
മുന്തിരിത്തോട്ടത്തിന്റെ കൂടെ അവന് കൂടുതൽ ഫലം നൽകുന്ന ഫലപ്രദമായ ഒരു ജീവിതം ഭൂമിയിൽ കുറെ നാളുകൂടിയോ അതോ വിട്ടുപിരിഞ്ഞ കർത്താവിന്റെ മഹത്വ സന്നിധിയിലായിരിക്കുന്നു, ഇത് രണ്ടിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ദൈവഭൃത്യൻ. തന്റെ സ്വാർത്ഥത സ്വന്തം ഇഷ്ടം മാത്രം തന്നെ അന്വേഷിക്കുന്നതായിരുന്നെങ്കിൽ നിശ്ചയമായും പൗലോസ് പറഞ്ഞേനെ ശരീരം വിട്ട് കർത്താവിനോട് ഇരിക്കുന്നതാണ് അത്യുത്തമമായ കാര്യം, അത് മതി എന്ന് പറഞ്ഞേനെ. സുവിശേഷ വിരോധികളായിരിക്കുന്ന യഹൂദന്മാരാൽ കല്ലേറ് ഏൽക്കുകയും ഉപദ്രവം സഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ എന്തിനെങ്ങനെ കഷ്ടപ്പാടിന്റെ ദിവസങ്ങൾ. ഇവിടെ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് ആ പ്രാചീന കാലത്തെ കഷ്ടത അനുഭവിച്ച് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് യാത്ര ചെയ്ത് സുവിശേഷമായി സഞ്ചരിക്കേണ്ട ആവശ്യം എന്താണ്? എന്നാൽ പൗലോസിന്റെ ഒരു കാര്യം മനസ്സിലായി, തന്നെ വിളിച്ച യജമാനൻ നാഥന് ഈ ഭൂമിയിൽ തന്റെ ദാസൻ ഫലപ്രദമായ ശുശ്രൂഷയ്ക്കായി കുറെ നാളുകൂടെ ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഇഷ്ടത്തിന് താൻ
വഴങ്ങുകയാണ്.
തികഞ്ഞ വിനയത്തോടെ പരമാർത്ഥതയോടെ പൗലോസ് പറയുകയാണ് തന്റെ വിഷമസന്ധിയെ കുറിച്ച് പറയുകയാണ്. ഈ രണ്ടിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക്
അറിഞ്ഞുകൂടാ.
എന്റെ മനസ്സിൽ ഈ രണ്ട് കാര്യങ്ങളെയും ഞാൻ തുലനം ചെയ്ത് നോക്കുന്ന സമയത്ത് 23-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഈ രണ്ടിന്റെയും നടുക്ക് ഞാൻ ഞരങ്ങുകയാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുക എന്ന് പറയുന്ന ആ കാര്യം അതധികം ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്.
But to remain in the flesh, verse 24, is necessary for you Philippians.
എന്നാൽ 24-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ജഡത്തിൽ ഇരിക്കുന്നത് ഫിലിപ്പിയക്കാരായ സഹോദരന്മാരെ നിങ്ങൾ നിമിത്തം ആവശ്യമായിരിക്കുന്നു.
So I am convinced of this, verse 25, that I will remain and continue with you for your progress and joy in the faith.
അതുകൊണ്ട് ദൈവം നൽകിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് 25-ാം വാക്യം ഇങ്ങനെ ഉറച്ചുകൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കും എന്നും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും ഞാൻ അറിയുന്നു.
He wrote that from a jail.
ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ നിന്നാണ്, അല്ല, ഒരു ജയിലിൽ നിന്നാണ് ഫിലിപ്പിയക്കാർക്ക് ഈ ലേഖനം തന്നെ എഴുതുന്നത്. ആ കാരാഗ്രഹത്തിൽ നിന്ന്, ജയിലിൽ നിന്ന് താൻ വെളിയിൽ വരും എന്നായിരുന്നു പൗലോസിന്റെ ചിന്ത.
So he knew that he wouldn't lose his life on that imprisonment.
ആ പ്രത്യേക തടവ് അനുഭവിച്ച കാലഘട്ടത്തിൽ ഭൂമിയിൽ നിന്നും മരണം വഴി താൻ വേർപെടുകയില്ല എന്നുള്ളൊരു ബോധ്യം ദൈവ അപ്പോസ്തലന് നൽകി. അവൻ ആ സമയത്ത് ജയിലിൽ നിന്ന് വെളിയിൽ വന്നു. വീണ്ടും താന് തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആ സമയമുണ്ടായി. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം എഴുതുന്നത് ആ സമയത്താണ്. ആ സമയത്ത് നാം നേരത്തെ ചിന്തിച്ച പോലെ ദൈവം നൽകിയ ബോധ്യത്തിൽ പൗലോസ് പറയുകയാണ്, എന്റെ നിര്യാണത്തിന്റെ കാലം അടുത്തു, ഈ ജയിലിൽ നിന്ന് ഞാൻ ജീവനോടെ വെളിയിൽ വരികയില്ല. പൗലോസ് തികഞ്ഞ സന്തോഷത്തെ സ്വസ്ഥതയോടെ പറയുകയാണ്, എനിക്ക് പോകാനുള്ള സമയമായി, നിരാശയില്ല.
As we get older in life, we realize that we're not going to live on earth forever.
നാം ഓരോ വർഷങ്ങൾ പിന്നിട്ട് വൃദ്ധരായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം നാം എപ്പോഴെങ്കിലും കണ്ടുമുട്ടും, എന്നേക്കും ഈ ഭൂമിയിൽ നാം ആരും ജീവിച്ചിരിക്കയില്ല.
I once prayed to the Lord to give me 25 more years.
ഒരിക്കൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഞാനത് പറയുകയും ചെയ്തു, ഒരു 25 വർഷം കൂടെ എനിക്ക് ഭൂമിയിൽ കർത്താവ് ആയുസ് തരണമേ. എനിക്ക് വേണ്ടി എന്റെ എന്തെങ്കിലും ആഗ്രഹം ഇനിയും ബാക്കി കിടക്കുന്നതുകൊണ്ടല്ല, കർത്താവിന് വേണ്ടി ഫലപ്രദമായി എന്തെങ്കിലും ചെയ്യുവാൻ എന്റെ ആയുസിനെ നീട്ടിത്തരണേ എന്ന് ഞാൻ
പ്രാർത്ഥിക്കുന്നു.
പൗലോസിനോട് ചേർന്ന് എനിക്ക് ഒരളവിൽ പറയുവാൻ കഴിയും, ഈ രണ്ടിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് നല്ലതെന്ന് ഇപ്പോൾ എനിക്കും വ്യക്തമല്ല. ഞാനിപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എന്റെ ആയുസിന്റെ ദിവസങ്ങളെ, അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയ ദിവസങ്ങളെ പൂർത്തീകരിക്കണമേ എന്ന് മാത്രമേ ഞാൻ
പ്രാർത്ഥിക്കുന്നുള്ളൂ.
എന്നാൽ അടുത്ത തലമുറയെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരമുണ്ട്. സഭയിൽ വളർന്നു വരുന്ന ചെറിയ തലമുറയെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഭാരമുണ്ട്. ഈ കോട്ടയം പട്ടണത്തിൽ ഇതിന്റെ പരിസര പ്രദേശങ്ങൾ കഴിഞ്ഞ 25 വർഷമായി കർത്താവിന്റെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട്.
God wants to raise up people who can be prophets for him in Kerala.
കേരളത്തിൽ കർത്താവിന് വേണ്ടി ഒരു പ്രവാചക ദൌത്യം നിർവഹിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരെ കേരളത്തിൽ കർത്താവിന് ആവശ്യമുണ്ട്.
Who know him.
കർത്താവിനെ അറിയുന്ന ജീവിതങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ജീവിതത്തിന്റെ ഒരു മേഖലയിലും അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങളെ അന്വേഷിക്കാത്തവരെ അവിടെ നിന്ന് അന്വേഷിക്കുന്നു. മറ്റുള്ളവരുടെ നന്മ പൂർണമായി ഹൃദയംഗമായി അന്വേഷിക്കുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള അധികം പേരിവിടെ ഇല്ല എന്നുള്ളത് ദുഃഖമാണ്. പൗലോസിന്റെ കാലത്തും അങ്ങനെ നിരവധി പേർ ഉണ്ടായിരുന്നില്ല.
Paul wrote to the Philippians chapter 2.
ഫിലിപ്പിയർ രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക.
He's writing this from jail.
ഒരു ജയിലിൽ നിന്ന്, ഒരു കാരാഗ്രഹത്തിൽ നിന്നാണ് ഈ കാര്യം എഴുതുന്നത്.
He can't go to the Philippians because he's in jail.
താൻ ഒരു ജയിലിൽ കിടക്കുന്നതുകൊണ്ട് ഫിലിപ്പിയിലെ സഹോദരന്മാരുടെ അടുക്കലേക്ക് പോകുവാൻ തനിക്ക് സ്വാതന്ത്ര്യമില്ല.
But he says, I wanted to send somebody to you.
പൗലോസ് ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായി, അവരുടെ അടുക്കലേക്ക് ചിലരെ ഒന്ന് അയക്കുവാൻ താൻ ആഗ്രഹിച്ചു.
And he thinks of the various people who are working with him.
തന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ, ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പല നല്ല സഹോദരന്മാരെയും കുറിച്ച് പൗലോസ് മനസ്സിൽ ചിന്തിച്ചു. പല പേരുകള് അപ്പോസ്തലന്റെ മനസ്സിലേക്ക് വന്നു. ഓരോരുത്തരെയും കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസിന് പറയാനുണ്ട്, തികച്ചും നല്ല സഹോദരനാണ്, നല്ലപോലെ പ്രസംഗിക്കാൻ കഴിവുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, സ്വന്തം കാര്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊരു സഹോദരനെ കുറിച്ച് ഓർക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഹൃദയം, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം മാത്രം ആ സഹോദരനില്ല. പല കാര്യങ്ങളിലും ഏറ്റവും നല്ല ഒരു സഹോദരനാണ്, പക്ഷെ അവന്റെ പ്രാഥമികമായ ഹൃദയത്തിന്റെ അന്വേഷണം അവന്റെ കാര്യവും അവന്റെ കുടുംബത്തിന്റെ കാര്യവും മാത്രമാണ്. മറ്റൊരു സഹോദരനെ കുറിച്ച് പൗലോസ് ഓർക്കുന്നു, എന്നോട് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ആദ്യം ഞാൻ അവനെ കണ്ട നാളുകളിൽ ഈ സഹോദരനെ കുറിച്ച് എത്ര വലിയ പ്രതീക്ഷകളായിരുന്നു എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു, തൻ വിവാഹിതനായി, ഇന്ന് അവൻ കുഞ്ഞുങ്ങളായി, അവന്റെ ജീവിതത്തിന്റെ മുൻഗണനകളിൽ എന്ത് വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരല്പം കൂടെ പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ അവന്റെ മനസ്സ് ചാഞ്ഞിരിക്കുന്നു. അവനെ ഫിലിപ്പിലേക്ക് അയക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഇങ്ങനെ പൗലോസിന്റെ ഹൃദയത്തിലേക്ക് വന്ന ഓരോരുത്തരെയും ഒഴിവാക്കി അവരെ വിട്ടുകളയേണ്ട ആവശ്യമാണ്. കർത്താവിന്റെ വേലയിൽ ദീർഘവർഷങ്ങൾ, കുറഞ്ഞ പക്ഷം ഒരു 30 വർഷമെങ്കിലും അത്യധ്വാനം ചെയ്തതിനു ശേഷം വൃദ്ധനായി തീർന്നിരിക്കുന്ന ഈ പൗലോസിന്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അയക്കുവാൻ കൊള്ളാവുന്ന സ്വന്തം ഹൃദയം പോലെയുള്ള ഒരാളെ കാണാനില്ല. പൗലോസിന് സഹപ്രവർത്തകരായിട്ട് പൗലോസ് തിരഞ്ഞെടുത്തത് അന്ന് ലഭ്യമായിരുന്നതിൽ ഏറ്റവും നല്ല ക്രിസ്തീയ ശിഷ്യരെയായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് അങ്ങ് തോന്നിയാൽ നേരെ ചെന്ന പൗലോസിന്റെ കൂടെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. നമുക്കറിയാം, മർക്കോസിനെ പോലെയുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാർ വളരെ ഉത്സാഹത്തോടെ നല്ല നെൽ തുടങ്ങിയവര് അവരെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പൗലോസ് തുടർന്ന് കൊണ്ടുപോകുവാൻ അനുവദിക്കുമായിരുന്നില്ല. പൗലോസ് പറഞ്ഞു, അങ്ങനെയുള്ള ഒരുവനെ തുടർന്ന് ഈ സുവിശേഷ യാത്രയിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല. അവനൊരു പകുതി മനസ്സുള്ള വ്യക്തിയാണ്, നല്ല സഹോദരനൊക്കെ ആയിരിക്കും, പക്ഷേ അങ്ങനെയുള്ളവനെ ഇനിയും ഞാൻ തുടർന്ന് കൊണ്ടുപോകുകയില്ല. കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ നേരെ ഇപ്പം നമ്മൾ കേട്ടതുപോലെ പുറംതിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന പല പോരാളികൾ, അങ്ങനെ ഉള്ള പലരും ഉണ്ടാകും.
So to get on to Paul's team and be in his team was a tremendous honor.
അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പൗലോസിനോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ ഒരു സഹപ്രവർത്തകനാകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബഹുമതിയായിരുന്നു.
People who started well ended up like Demas seeking other things.
വളരെ നല്ല തുടക്കങ്ങൾ ഉണ്ടായ പലരും ദേമാസിനെ പോലെ ദുഃഖകരമായ നിലയിൽ പിന്മാറ്റത്തിൽ അവസാനിച്ചു.
Paul says about Demas in 2 Timothy 4, he has left me having loved this present world.
തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ദേമാസിനെ കുറിച്ച് പറയുന്നുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന്. ഒരു സമയത്ത് പൗലോസിന്റെ കൂടെ കർത്താവിന്റെ സുവിശേഷത്തിൽ അധ്വാനിച്ചിരുന്ന സഹോദരനായിരുന്നു
ദേമാസ്.
പൗലോസ് ലേഖനത്തിന്റെ 4-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് തന്റെ കൂടെയുള്ള സഹപ്രവർത്തകനായിട്ട് ദേമാസിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ 2, 3, 4 വർഷത്തിനുശേഷം ദേമാസിനെ കുറിച്ച് തനിക്കിങ്ങനെ പറയുവാൻ കഴിയില്ല, അവൻ എന്നെ വിട്ടുപോയി എന്നാണ് എഴുതുന്നത്. വളരെ നന്നായ തുടക്കങ്ങൾ. പൗലോസ് എന്ന് പറയുന്ന ഈ ദൈവഭൃത്തിനോട് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഭൂമിയിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് അതെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട ചിലർ ദേമാസിനെ പോലെ.
I know Paul is unpopular, he's beaten, he's hammered and life is risky and people call him a heretic and all that, but that's the man I know I should be with.
പൗലോസിനെ അധികം പേർക്കൊന്നും ഇഷ്ടമില്ല, അവൻ ഉപദ്രവം സഹിച്ച് നിന്നേറ്റ് കഠിനമായ നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ആരും ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം, പക്ഷെ അവനോടൊരുമിച്ച് കർത്താവിനെ സേവിക്കുക എന്നുള്ള ഒരു ബഹുമതിയാണ് എന്ന് കരുതി തുടങ്ങിയ പലരും. ദേമാസ് അങ്ങനെ തന്നെയാണ് പൗലോസിനോട് കൂടെ തുടങ്ങിയത്. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ
his wife may have told him, see, listen, you're not going to make much money, going around with Paul.
ഒരുപക്ഷെ ദേമാസിന്റെ ഭാര്യ അവനോട് പറഞ്ഞു കാണും, നോക്കിക്കേ ഈ പൗലോസിന്റെ കൂടെ ഇങ്ങനെ ശുശ്രൂഷ വേല എന്ന് പറഞ്ഞ് നടന്നാല് ഈ പിള്ളേരുടെ കാര്യമൊക്കെ വെള്ളത്തിലാകും, വലിയ സമ്പാദ്യം ഒന്നും
ഉണ്ടാകത്തില്ല.
പൗലോസ് ഒറ്റത്തടിയാ, കല്യാണം കഴിച്ചിട്ടില്ല, അവന്റെ പിള്ളേരെ വല്ലതും കോളേജ് വിടണോ, നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരിക, എന്തോ ചെയ്യും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സുബോധമായിട്ടൊക്കെ കർത്താവിന്റെ വേല ചെയ്യാം. കർത്താവിന്റെ വേല വിട്ടുകളയൊന്നും വേണ്ട, പക്ഷെ കുറച്ചുകൂടെ വ്യത്യസ്തമായ നില നമുക്ക് ചെയ്യാം എന്നൊരു പക്ഷേ സഹോദരി സ്നേഹത്തോടെ പറഞ്ഞു കാണും.
Join up with some other people who are a little more broad-minded and not all this type of radical thing like Paul.
അതുകൊണ്ട് കുറച്ചുകൂടെ വിശാല ഹൃദയമുള്ള, ഇത്രയും സങ്കുചിതമായി ഇടുങ്ങിയ ചിന്തയുള്ള വ്യക്തികളുടെ കൂടെ ഒന്നും സുവിശേഷ വേല ചെയ്യാതെ നമുക്ക് കുറച്ചുകൂടെ വിശാലമായ മേഖലകൾ അന്വേഷിക്കാം എന്ന് അവർ ഒരുമിച്ച് ചിന്തിച്ചു കാണും.
So he comes to Paul one day and says, "Brother, I've been praying about it and I feel that the Lord is leading me in another direction now."
അപ്പൊ ഒരു ദിവസം ദേമാസ് വന്നിട്ട് പൗലോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു കാണും, സഹോദര, ഞാൻ തുടർന്നുള്ള കർത്താവിനെ സേവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കർത്താവ് എനിക്ക് ബോധ്യം തന്നു, ഞാൻ ഇനിയും വ്യത്യസ്തമായ ഒരു ദിശയിൽ മുന്നോട്ട് പോകണമെന്ന്. എന്നെ തെറ്റിദ്ധരിക്കരുത് പൗലോസെ, ലോകത്തിൽ രക്ഷിക്കപ്പെടാത്തവരുടെ എണ്ണം എത്ര വലുതാണ്, എത്ര വലിയ ആവശ്യമാണ് ചുറ്റുപാടും, അതുകൊണ്ട് നമുക്ക് വഴി പിരിഞ്ഞ് വേറെ വേറെ പ്രവർത്തിക്കാം. പൗലോസ് എന്ത് പറഞ്ഞു കാണും? വളരെ നല്ല കാര്യം, പൊക്കാട്ടെ, സന്തോഷമായി യാത്ര അയച്ചു
കാണും.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗേഹസി എന്ന് പറഞ്ഞ ഒരാളിനെ എലീശയ്ക്ക് വിവേചിക്കാൻ കഴിഞ്ഞെങ്കിൽ പൗലോസിന് അത് കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദേമാസിന്റെ ആത്മാവ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവനെ കുറിച്ച് പരസ്യമായി ഒരു മോശമായ കാര്യവും പൗലോസ് പറഞ്ഞു കാണുകയില്ല. ദേമാസിനോട് പറഞ്ഞു കാണും, സഹോദര, നിന്നെ നിനക്കിഷ്ടമുള്ള വഴിയെ നീ പോവുക, പ്രവർത്തിക്കുക. അവൻ തെസലോനിക്കയിലേക്ക് പോയി എന്നാണ് നാം
വായിക്കുന്നത്.
ദേമാസ് സ്വർഗത്തിലൊടുവിൽ എത്തിയോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ, ഏതായാലും അവൻ പൗലോസിനെ വിട്ട് പുറകിലേക്ക് പോയി. വളരെ നല്ല നിലയിൽ തന്നോടൊപ്പം സുവിശേഷ ഘോഷണത്തിന് ഇറങ്ങി തിരിച്ച പലരും ഓരോരുത്തരായിട്ട് വഴി പിരിഞ്ഞു പോയത്, പിന്മാറിപ്പോയത്, അവർ പലരെയും തനിക്ക് ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കഴിയാത്തത് ദുഃഖത്തോടെ ജയിലിൽ കിടന്ന പൗലോസ്
ഓർക്കുകയാണ്.
ഫിലിപ്പിയിലേക്ക് അയക്കുവാൻ ആരെയാണ് ഞാൻ അയക്കേണ്ടതെന്ന് അന്വേഷിക്കുമ്പോൾ ഒറ്റ വ്യക്തിയെ മാത്രമേ പൗലോസിനെ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ, അത് തിമോത്തിയോസ് ആയിരുന്നു. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം
ഫിലിപ്പിയൻസ് രണ്ടാം അധ്യായത്തിന്റെ
19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശു ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു.
Notice two things in verse 20 and 21.
20-21 വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം.
Verse 20, I don't have a single other person of the same spirit.
20-ാം വാക്യത്തിൽ വേദനയോടെ പൗലോസ് പറയുകയാണ്, തുല്യചിത്തനായി അവനെ പോലെ വേറെ ഒരുത്തനെയും കുറിച്ച് എനിക്ക് ചിന്തിക്കാനില്ല.
I have a certain spirit, but that spirit I have not found in any of my co-workers except this one.
കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ച ഒരു ആത്മാവുണ്ട്, മറ്റുള്ളവരെക്കുറിച്ച് കർത്താവിന്റെ വേലയെക്കുറിച്ച്, ആ ആത്മാവ് പങ്കിടുന്ന തിമോത്തിയോസ് അല്ലാതെ വേറൊരുവിനെയും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല.
Why does he use the word genuinely concerned about your welfare here?
അവിടെ ഈ വചനങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ എഴുതിയിരിക്കുന്നല്ലോ, ആത്മാർത്ഥതയോടെ നിങ്ങളെക്കുറിച്ച് കരുതുവാനെന്ന് എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്?
Because a lot of people pretended to be concerned for the welfare of God's people.
അതിന്റെ കാരണം ദൈവജനത്തിന്റെ നന്മ, ആത്മീയ അഭിവൃദ്ധി, അതിൽ വലിയ താല്പര്യമുള്ളവരാണെന്ന് ഒത്തിരി പേർ അഭിനയിക്കുകയാണ്. പരമാർത്ഥത്തിൽ അവർക്ക് ആഗ്രഹമില്ല.
They would do many things and they say, "Yes, brother, we'll pray for you."
അവർ പല കാര്യങ്ങളും ചെയ്യും. ഒരാവശ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയും, സഹോദര, നിനക്ക് വേണ്ടി ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിക്കാമെന്ന്.
But Paul was a man of discernment.
എന്നാൽ പൗലോസ് തികഞ്ഞ വിവേചനമുള്ള ഒരു ദൈവദാസനായിരുന്നു.
I have come to see through 38 years of serving the Lord, the most important requirement is to discern God's will.
38 വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഞാൻ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള വ്യക്തികളെ വിവേചിക്കുവാനുള്ള കൃപ ലഭിക്കുക
എന്നുള്ളതാണ്.
ജീവിതാനുഭവങ്ങളുടെ മുൻപിലാണ് ആ ഒരു സിദ്ധി നമുക്ക് കൈവരുന്നത്. പൗലോസിന് ധാരാളം ജീവിത അനുഭവങ്ങൾ
ഉണ്ടായിരുന്നു. Many trusted him, but he did not commit himself to them.
യോഹന്നാന സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒടുവിൽ നാം കാണുന്ന പോലെ കർത്താവായ യേശുവും ഭൂമിയിൽ ജീവിച്ച നാളുകളിൽ അങ്ങനെ തന്നെയായിരുന്നു. അനേകർ അവനെ വിശ്വസിച്ചെങ്കിലും കർത്താവ് തന്നെ തന്നെ വിശ്വസിച്ച് മറ്റാരെയും ഫലമേൽപ്പിച്ചില്ല. മനുഷ്യരിൽ ഉള്ളത് എന്താണ് എന്ന് അവൻ ജീവിതങ്ങളെ വിവേചിച്ച് അറിയുന്നവരായതുകൊണ്ടാണ് തന്നെ തന്നെ മറ്റാരുടെയും കയ്യിൽ വിശ്വസിച്ചേൽപ്പിക്കാൻ.
Zeal to serve the Lord, to say that these guys are not really concerned about the welfare of the church.
കർത്താവിനെ സൂക്ഷിപ്പാൻ സഭയുടെ കാര്യങ്ങളിൽ വളരെ പ്രവർത്തനനിരതരായിരിക്കുന്നവരെ നോക്കിയിട്ട് വിവേചനത്തിന്റെ ആത്മാവിൽ പൗലോസിന് കാണാൻ കഴിയുമായിരുന്നു. പലരും അഭിനയിക്കുന്നേ ഉള്ളൂ. ദൈവസഭയുടെ ആത്യന്തിക നന്മ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് വെക്കാത്തവരാണ് മിക്കവാറും പേര്.
Today we have many elders.
ഇന്ന് നമുക്ക്
our churches in Kerala.
കേരളത്തിലുള്ള വിവിധ സഭകളിൽ മൂപ്പന്മാരായി ഉത്തരവാദിത്തമുള്ള പല സഹോദരന്മാരുമുണ്ട്. അങ്ങനെയുള്ളവർ അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഇതാണ്: ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയിലുള്ള എല്ലാവരുടെയും ആത്മാർത്ഥമായിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവർ ഹൃദയം വെച്ചിട്ടുള്ളവരാണോ? എനിക്കറിഞ്ഞുകൂടാ.
If you ask me, do they love to be elders?
അവര് മൂപ്പന്മാരായിരിക്കുന്ന കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് വലിയ താമസം കൂടാതെ പറയാൻ കഴിയും, പലർക്കും മൂപ്പന്മാരായിരിക്കുന്നത് വളരെ ഇഷ്ടമുള്ള
കാര്യം.
എന്നാൽ സഭയിലുള്ള വ്യക്തികളുടെ ആത്മീയ നന്മ, അവരുടെ അനുഗ്രഹം, അഭിവൃദ്ധി, അതിനെക്കുറിച്ച് അവർ ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്.
Things are the same in the 21st century as in the first century.
ഒന്നാം നൂറ്റാണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമല്ല 21ാം നൂറ്റാണ്ടിലെ സഭയുടെ സ്ഥിതി.
He says another thing about them.
അവരെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്.
In verse 21.
21ാം വാക്യത്തിലാണ് ആ കാര്യം.
All of them, not just most of them, all of them seek after their own interests.
താന് ഹൃദയത്തിൽ ഉദ്ദേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന എന്താണ്? ചിലരും മിക്കവരും എന്നൊന്നുമല്ല, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല.
Now if you said that about people in the world,
ലോകത്ത് ജീവിക്കുന്ന കർത്താവിനെ അറിയാത്തവരെ കുറിച്ച് ആ കാര്യം പറഞ്ഞാൽ,
all politicians in India seek their own interest, correct?
ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല.
All businessmen seek their own interest, right?
എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളും അവരുടെ സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്.
All unconverted people only seek their own interest, right?
മാനസാന്തരപ്പെടാത്ത എല്ലാ മനുഷ്യരും അവരുടെ സ്വാർത്ഥതയാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്.
Even in a church we can say among believers, well, most of them are just seeking their own interest, correct?
കർത്താവിന്റെ മക്കളുള്ള ഒരു വേർപെട്ട സഭയിലാണെങ്കിലും മിക്കവരും അവരുടെ സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാലും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, ശരിയായിരിക്കും.
But when you come into the finest team of workers in the first century, Paul's own team, and he has to say about them that all of them except Timothy are seeking their own interest. Can you imagine the condition of that Christianity?
നൂറ്റാണ്ടുകളൊന്നും പിന്നിട്ടിട്ടില്ല. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അന്ന് കാണാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല സുവിശേഷ ടീമായിരുന്ന പൗലോസിന്റെ ടീമിലുള്ള എല്ലാവരെക്കുറിച്ചും തിമോത്തിയോസ് ഒഴിച്ച് പൗലോസ് ഇങ്ങനെയാ പറയുന്നതെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തീയതയ്ക്ക് നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച എത്ര വലിയതായിരുന്നു.
Would you have qualified to get onto God's in Paul's team in the first century if you were at the same type of spirituality you have right now?
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഭയിൽ ഉത്തരവാദിത്തമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ പൗലോസിന്റെ കൂടെ ഒരു സഹപ്രവർത്തകനായി നിങ്ങൾക്ക് സ്ഥാനം കിട്ടുമായിരുന്നോ?
Would he have selected you? Would he have appointed you as an elder of one of his churches?
പൗലോസിന്റെ ശുശ്രൂഷയുടെ ഫലമായി ഉണ്ടായി വന്ന ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയിൽ നിങ്ങളിൽ ഒരാളെ ഒരു മൂപ്പനായിട്ട് പൗലോസ് ആക്കി വെക്കുമായിരുന്നോ?
Paul certainly had more discernment than me.
എനിക്കറിയാം, എന്നെക്കാൾ നിശ്ചയമായും കൂടുതൽ ആത്മീയ വിവേചനം പൗലോസിനുണ്ടായിരുന്നു.
Would he have selected you?
സഹോദരൻ, നിന്നെ പൗലോസ് ആ കാലത്തെ ഒരു സഭയുടെ അധ്യക്ഷനായി മൂപ്പനായി നിയമിക്കുമായിരുന്നു.
Even if he had,
അങ്ങനെ പൗലോസ് നിന്നെ ഒരു മൂപ്പനാക്കി എന്നിരിക്കട്ടെ,
would he after some time have to say,
കഴിഞ്ഞ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുമായിരുന്നു, നല്ല തുടക്കമായിരുന്നു, പക്ഷെ ഇപ്പോൾ സ്വാർത്ഥപരമായ സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുന്ന ഒരുവനായി അവൻ അധപ്പതിച്ചിരിക്കുന്നു. സഭയിൽ ആദ്യം വന്ന ദിവസം ഞാൻ ഓർക്കുന്നു അവനെക്കുറിച്ച് എന്ന് പൗലോസിന് പറയാനുണ്ടാവും. അവൻ സഭയിൽ ആരുമായിരുന്നില്ല. സഭയിലെ അവസാനത്തെ ഇരിപ്പിടം കിട്ടിയാലും അതിൽ തികച്ചും സന്തോഷമുള്ളവനായി, ദൈവത്തോട് നന്ദിയുള്ളവനായി, ആരുമല്ലാത്തവനായി, ഒരു പേരില്ലാത്തവനായി അവൻ ആദ്യ നാളുകൾ സഭയിൽ വന്നു. ഇപ്പോൾ അവൻ സഭയിലെ ഒന്നാമത്തെ ഇരിപ്പിടത്തിലേക്ക് അവന് സ്ഥാനക്കയറ്റം കിട്ടി. സഭയില് ദൈവത്തിന്റെ മുൻപാകെ അവൻ ഒന്നുമില്ലാത്തവനാണെന്നുള്ള ഒരു ബോധ്യം അവന്റെ ഹൃദയത്തെ വിട്ടുപോയിരിക്കുന്നു. അവൻ ആരോ ആയിരിക്കുന്നു എന്നൊരു ചിന്ത അവന്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. പൗലോസിനെ തന്നെ കുറിച്ച് തന്നെ സത്യസന്ധയോടെ പറയാനുള്ളത്, ഞാൻ ആരുമല്ല, ഞാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ, ഞാൻ പാവികളിൽ ഒന്നാമൻ, ഞാൻ ഒന്നുമല്ലാത്തവൻ ദൈവത്തിന്റെ കരുണ എന്ന് മാത്രം പറയുന്നവനാണ്
പൗലോസ്.
എന്നാൽ പൗലോസിന്റെ സഹപ്രവർത്തകരെ മിക്കവരെയും നോക്കുക, അവരെന്തൊക്കെയോ ആയി തീർന്നു, അവരുടെ ഹൃദയം ആ എളിമയുടെ ആത്മാവ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് തികച്ചും നിരാശനായിത്തീരുന്ന
സന്ദർഭം,
വരുന്ന തലമുറയില് ദൈവസഭയുടെ അവസ്ഥ എന്താകും എന്നോർത്ത് ഹൃദയം പൊട്ടി കരയുന്ന ദൈവത്തിന്റെ മനുഷ്യൻ. എന്നാൽ തിമോത്തിയോസിനെ പോലുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ സഹപ്രവർത്തകനെ കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ സന്തോഷവും ദൈവത്തോട് നന്ദിയും
ഉണ്ടായിരുന്നു.
ഒരുപക്ഷെ ഒരു 10-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോഴായിരിക്കാം തിമോത്തിയോസിനെ പൗലോസ് തന്റെ കൂടെ കൊണ്ടുപോകാൻ
വിളിച്ചത്.
ഒരുപക്ഷെ ഒരു 20-25 വർഷക്കാലം ഈ ചെറുപ്പക്കാരന്റെ ആത്മീയ വളർച്ച, അവന്റെ മനോഭാവങ്ങള് അടുത്തുനിന്ന് പൗലോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറഞ്ഞ 20 വർഷമെങ്കിലും തിമോത്തിയോസിനെ പൗലോസ്
നിരീക്ഷിച്ചിട്ടുണ്ടാവും.
ഒരുപക്ഷെ ഒരു 38-40 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായി കർത്താവിന്റെ വേലക്കാരനായി തിമോത്തിയോസ് തീർന്നു. ഇരുപത് വർഷം വളരെ അടുത്ത് നിന്ന് ഇടപഴകി തിമോത്തിയോസിന്റെ ജീവിതം ശ്രദ്ധിച്ച പൗലോസിന് അവനെ കുറിച്ച് പറയാനുള്ള സാക്ഷ്യം എന്താണ്? അവൻ യേശു ക്രിസ്തുവിന്റെ കാര്യം മാത്രം അന്വേഷിക്കുന്നവനാണ്, സ്വന്തം കാര്യമല്ല അവൻ അന്വേഷിക്കുന്നത്. അവൻ വന്ന ആദ്യ നാളിലെ പോലെ തന്നെ ഇന്നും അവൻ ആരുമല്ല, ഏതുമില്ലാത്തവനെ പോലെ എളിമയിൽ തന്നെ ജീവിക്കുന്ന ഒരു
സഹോദരൻ.
സഭയിലെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയോ മാനത്തിന് വേണ്ടിയോ പേരിന് വേണ്ടിയോ ഒരു താൽപര്യം അവന്റെ മനസ്സിൽ ഇന്നുമില്ല. തനിക്ക് വേണ്ടി തന്നെ ഒന്നും അന്വേഷിക്കാത്ത ഒരു ഹൃദയം അവൻ സൂക്ഷിക്കുന്നു. അവനെ സഭയിലെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവനെ ഞാൻ മാറ്റിയാലേ അവന്റെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകില്ല, അവൻ
സന്തുഷ്ടനായിരിക്കും.
അവൻ ഇപ്പോഴെങ്ങനെ കർത്താവിനെ സേവിക്കുന്നോ അതേ നിലയിൽ തന്നെ അവൻ വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ ഒരു വിഷയത്തിലും അവന് വേണ്ടി തന്നെ ഒന്നും അവൻ അന്വേഷിക്കുന്നില്ല. പൗലോസിന്റെ കാലത്ത് അങ്ങനെ ഒരുവനെ കണ്ടെത്തുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടായിരുന്നു, അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിൽ.
ബിക്കോസ് വി ബിഗിൻ ടു തിങ്ക് ദാറ്റ് വി നോ സോ മച്ച്,
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നുള്ള ഒരു ചിന്ത വേഗത്തിൽ നമ്മുടെ മനസ്സിൽ
കടന്നുവരും.
നമുക്ക് ധാരാളം അറിവുകൾ വചനത്തെക്കുറിച്ച് തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മെ ആത്മീയരാക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നാം കാണുന്നുണ്ടല്ലോ,
6:3
വാക്യമാണ്, താൻ അല്പനായിരിക്കെ മഹാനാണെന്ന് ഒരുവൻ നിരൂപിച്ചാൽ അവൻ തന്നെ താൻ വഞ്ചിക്കുകയാണ്.
Anyone thinks that he knows something, he doesn't really know anything as yet, as he ought to know, the Bible says.
ദൈവത്തിന്റെ വചനം മറ്റൊരിടത്ത് പറയുന്നു, ഒരുവൻ ഒന്നും അറിയാതിരിക്കെ എന്തെങ്കിലും അറിയുന്നുവെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭോഷത്വത്തെ കുറിച്ച്
സംസാരിക്കും.
1 കൊരിന്ത്യർ 8 രണ്ടാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ഒരുവൻ എന്തെങ്കിലും അറിയാമെന്ന് നിരൂപിച്ചാൽ അവൻ അറിയേണ്ടും വണ്ണം ഒന്നും അറിഞ്ഞിട്ടില്ല.
There was a wise old man in Greece called Socrates who lived about 300 years before Christ.
ക്രിസ്തുവിനു 300 വർഷം മുൻപ് ഗ്രീസിൽ ജീവിച്ചിരുന്ന സോക്രട്ടീസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്.
He was not a Christian, of course. He was, I don't know which god he worshipped, but he was a wise man.
സോക്രട്ടീസ് ഏത് ദൈവത്തെയാണ് ആരാധിച്ചിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഗ്രീസിൽ ജീവിച്ചിരുന്ന ജ്ഞാനിയായ മനുഷ്യൻ തികച്ചും ജ്ഞാനിയായിരുന്നു.
He did not know the true god, Jehovah.
യഹോവ എന്ന് പറയുന്ന സത്യദൈവത്തെ അവൻ അറിഞ്ഞ് ആരാധിച്ചതായിട്ട് ചരിത്ര രേഖകളില്ല. എന്നാൽ സോക്രട്ടീസിന് ഇത്ര വലിയ ജ്ഞാനം എവിടെ നിന്നാണ് ലഭിച്ചത്? ഒരിക്കൽ ഒരാൾ സോക്രട്ടീസിനോട് ഇങ്ങനെ ചോദിച്ചു, നീ ഇത്രമാത്രം ജ്ഞാനിയായി തീർന്നതിന്റെ രഹസ്യം എന്താണ്? സോക്രട്ടീസ് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ജ്ഞാനിയായി തീർന്നത്.
നമുക്ക്
നാം എല്ലാവരെയും കുറിച്ചും പറയാവുന്ന ഒരു സത്യം ഇതാണ്, നമുക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. മറ്റുള്ളവരും ഞാനും തമ്മിലുള്ള ഒറ്റ വ്യത്യാസം, ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്നറിയാമോ, എല്ലാവരും ഒന്നും അറിയാത്തവരാണ്, പക്ഷെ എനിക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അത്ര ഒരു മറ്റുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് അവർ ധരിച്ച്
വശായിരിക്കുക.
അതുകൊണ്ട് അവര് ജ്ഞാനം പ്രാപിക്കുന്നില്ല, എനിക്ക് അല്പജ്ഞാനം ലഭിക്കാനിടയായത് ഈ കണ്ടെത്തലിലൂടെയാണ്.
Do you have the wisdom of at least Socrates?
ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന യേശുവിനെ നാം അറിയുന്ന നിലയിൽ അറിയാത്ത സോക്രട്ടീസ് എന്ന് പറയുന്ന ആ വ്യക്തിക്കുള്ള ജ്ഞാനമെങ്കിലും വിവേകമെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മിൽ പലരും ഇന്ന് വലിയ ജ്ഞാനികളായ തിമോത്തിയോസിനെ പൗലോസ് എഴുതുകയാണ്.
തിമോത്തിയോസ്
2 പൗലോസ് ഇങ്ങനെ പറയുന്നു,
The things which you heard from me in the presence of many witnesses entrust to faithful men who will be able to teach others also.
പൗലോസ് 2 പറയുകയാണ്, നീ എന്നോട് കേട്ടതൊക്കെയും വിശ്വസ്തരായിരിക്കുന്ന മറ്റു മനുഷ്യരെ ഏൽപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരെയും അവർക്ക് പഠിപ്പിക്കുവാൻ കഴിയും എന്ന് പറയുന്നു.
സോ ഇൻ വേഴ്സ് 1 ഹി കോൾസ് ഹിം മൈ സൺ.
1 എന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത്. തിമോത്തിയോസ് പൗലോസിന്റെ തലമുറയിൽപ്പെട്ട ആളല്ല, പ്രായം കുറഞ്ഞ അടുത്ത തലമുറയാണ്.
ആൻഡ് ഹീസ് ടെല്ലിംഗ് തിമോത്തി, യു ഷുഡ് ബി കൺസേൺഡ് അബൌട്ട് ദ തേർഡ് ജനറേഷൻ. പ്ലീസ് ടീച്ച് ദോസ് ഫെയ്ത്ത്ഫുൾ.
ചെറുപ്പക്കാരനായിരിക്കുന്ന ഈ സഹ വേലക്കാരനോട് പറയുകയാണ്, അടുത്ത 3 നിനക്ക് ഭാരമുണ്ടായിരിക്കണം. നീ പല സാക്ഷികളും മുൻപ് എന്നോട് കേട്ടത് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായവരെ
ഏൽപ്പിക്കും.
പറയാനുള്ളത്, എനിക്ക് ഏതാണ്ട് 67 വയസ്സായി സഹോദരൻ, നിനക്കൊരു 40 വയസ്സായിട്ടില്ല.
യു തിങ്ക് ഓഫ് സം ഓഫ് ദോസ് പീപ്പിൾ ഹു ആർ 18-20 ഇയേഴ്സ് ഓൾഡ്.
ഒരു 18-20 വയസ്സുള്ളതായിരിക്കുന്ന അടുത്ത തലമുറയെക്കുറിച്ച് നിന്റെ ഹൃദയത്തിൽ ഭാരമുണ്ടാകണം. വിശ്വസ്തരായിരിക്കുന്ന ചില മനുഷ്യരെ നീ കണ്ടെത്തണം.
നോട്ട് ക്ലെവർ പീപ്പിൾ, നോട്ട് വാട്ട് ഹി സേസ്.
2 നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ബുദ്ധിശക്തിയുള്ള ചിലരെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതല്ല, നീ കണ്ടെത്തണമെന്നല്ല പറഞ്ഞത്. വിശ്വസ്തരായ മനുഷ്യർ,
നോട്ട് റിച്ച് പീപ്പിൾ,
ധനികരായ കുറച്ചുപേരെ ഈ സുവിശേഷം ഏൽപ്പിക്കണമെന്നല്ല,
നോട്ട് ഈവൻ ഗ്രേറ്റ് സ്കോളേഴ്സ്,
വലിയ പണ്ഡിതന്മാർ ചിലരെ നീ കണ്ടെത്തണമെന്നും അല്ല പറഞ്ഞത്.
വെരി ഫെയ്ത്ത്ഫുൾ വിത്ത് മണി,
പണസംബന്ധമായി തികച്ചും വിശ്വസ്തരായിരിക്കുന്നു.
വെരി ഫെയ്ത്ത്ഫുൾ ടു സീക്ക് ദ ലോർഡ്,
കർത്താവിനെ അന്വേഷിക്കുന്ന കാര്യത്തിൽ തികച്ചും
വിശ്വസ്തരായിരിക്കുന്നു.
ദൈവവചനം പഠിക്കുന്ന കാര്യത്തിൽ തികച്ച അച്ചടക്കം വിശ്വസ്തതയുള്ളവർ, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നു. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഫലമേൽപ്പിക്കുക, അവരെ അഭ്യസിപ്പിക്കുക.
സോ ദാറ്റ് വെൻ ദേ കം ടു യുവർ ഏജ് ദേ വിൽ സെലക്ട് സം അദർ 18-year-olds.
3rd generation അങ്ങനെയുള്ളവരെ നീ തിരഞ്ഞെടുത്ത് ഈ കേട്ട സത്യങ്ങൾ അവരെ ഭരമേൽപ്പിച്ച് അഭ്യസിപ്പിച്ചാൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവർ സജ്ജരായി തീരും.
പോൾ ഈസ് കൺസേൺഡ് അബൌട്ട് ദ 4th generation ഇൻ വേഴ്സ് 2.
2 ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം, താൻ ഇന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു, അടുത്ത തലമുറയും അതിന്റെ അടുത്ത തലമുറയും നാലാം തലമുറയെ കുറിച്ച് പോലും ദൈവം മുൻപാകെ ഹൃദയഭാരമുള്ളവനായിട്ടാണ് തിമോത്തിയോസിനെ വരികൾ എഴുതുന്നത്. നീ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിൽ രണ്ട് കാര്യമെങ്കിലും കുറഞ്ഞപക്ഷം അന്വേഷിക്കണം എന്ന് പറയുന്നു. അവരുടെ ജീവിതത്തിൽ 100% വിശ്വസ്തത പാലിക്കുന്നവരെ വേണം തിമോത്തിയോസിനെ തിരഞ്ഞെടുക്കാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. കടക്കാരായിരിക്കുന്നവർ, കടഭാരത്തിൽ കടക്കെണിയിൽപ്പെടുന്നവര്, അവരൊരിക്കലും വിശ്വസ്തരായിരിക്കാൻ കഴിയില്ല. അങ്ങനെ കടക്കാരായി തീർന്നവര് സഭയിൽ വന്നുകഴിഞ്ഞാൽ അവർക്ക് സഭയിൽ സ്ഥാനമുണ്ട്, അവരെ പുറത്താക്കണ്ട. എന്നാൽ ഒടുവിലത്തെ സീറ്റിൽ ഇരിക്കാനേ അവർക്ക് അർഹതയുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ സഭയിൽ നൽകരുത്. സഹോദരിമാരോടുള്ളതായിരിക്കുന്ന അവരുടെ ഇടപാടുകളിൽ അവർ വിശ്വസ്തരല്ല എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവർക്ക് സഭയിൽ ഉത്തരവാദിത്തം കൊടുക്കരുത്. ഒടുവിലത്തെ സീറ്റിനെ അവർക്ക് പണത്തിന്റെ കാര്യത്തിൽ അവർ വിശ്വസ്തരല്ലെങ്കിൽ, അവർ ദൈവത്തിനായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒടുവിലത്തെ രണ്ട് മൂന്ന് നിരകൾ വേർതിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവര് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുകയും അവർ തങ്ങളെ തന്നെ വിധിക്കുകയും ചെയ്യട്ടെ, അവർക്ക് സഭയിൽ സ്ഥാനമുണ്ട്. എന്നാൽ ഒരു കാര്യം
കൂടെ,
രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ പഠിപ്പിക്കുവാൻ അവർ
സമർത്ഥരായിരിക്കും.
വിശ്വസ്തരായിരിക്കുന്ന ചിലര് അവിടെ ഇവിടായിട്ടുണ്ട്, പക്ഷെ അവർക്കുള്ളതായിരിക്കുന്ന ഒരു കുറവ് ഈ രണ്ടാമത്തെ കാര്യമാണ്. മറ്റുള്ളവരെ ഈ ദൈവിക സത്യങ്ങൾ അഭ്യസിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ദൈവത്താൽ ഉള്ളതായിരിക്കുന്ന വരം, പ്രത്യേകമായ ഒരു കൃപ അവർക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം. രണ്ടാമതായി മറ്റൊരു
കാരണമുണ്ടാകാം,
ഒരുപക്ഷെ ദൈവവചനം ശുഷ്കാന്തിയോടുകൂടി പഠിക്കുവാനായിട്ട് അവർക്ക് ഒരു ശിക്ഷണം
അച്ചടക്കമില്ലായിരിക്കാം.
എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്കൊരു ശുശ്രൂഷ, ദൈവവചനം സംസാരിക്കുന്ന ഒരു ശുശ്രൂഷ പ്രത്യേകിച്ച് നൽകണമെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി നിങ്ങൾക്ക് സമയമുണ്ടാകണം, അച്ചടക്കമുണ്ടാകണം.
ഇൻ ഹെവൻ you can get knowledge without study.
സ്വർഗ്ഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പഠനം കൂടാതെ, വിയർപ്പൊഴുക്കാതെ, അധ്വാനിക്കാതെ നിങ്ങൾക്ക് ദൈവിക ദൈവത്തിൽ നിന്നും അറിവ് പകർന്നു കിട്ടും അവിടെ.
The law for this sin cursed earth is what God told Adam, by the sweat of your brow you will earn your bread.
പാപത്തിന്റെ ശാപം പേരുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിലും ആദാമിന് കൊടുത്തതായിരിക്കുന്ന ആ വാക്കുകൾ ഇന്നും നമ്മുടെ കാര്യത്തിൽ ശരിയാണ്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്ന
അവകാശം.
ദൈവവചനത്തില് കഴിക്കാനുള്ള അപ്പം വിയർപ്പൊഴുക്കി നാം നേടണമെങ്കിൽ ദൈവവചനത്തിലെ ജീവനുള്ള അപ്പം നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? നിങ്ങളുടെ നെറ്റിത്തടത്തിലെ വിയർപ്പ്, അധ്വാനം, അതുകൊണ്ട് മാത്രമേ ദൈവവചനത്തിന്റെ ജീവനുള്ള അപ്പം നിങ്ങൾക്ക്
ലഭ്യമാകൂ.
ഞാൻ ഈ കാര്യം പറയുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. നമ്മുടെ ഇടയിൽ പല സഹോദരങ്ങളുമുണ്ട്, സഹോദരിമാരുണ്ട്. അധ്വാനം കൂടാതെ, വിയർപ്പൊഴുക്കാതെ ദൈവവചനത്തിന്റെ പരിജ്ഞാനം ലഭിക്കാനായിട്ട് ഇങ്ങനെ കൊതിക്കുന്ന ആളുകൾ.
To receive the word from other people in meetings and conferences like this.
മീറ്റിംഗുകളിൽ, ഇതുപോലുള്ള കോൺഫറൻസുകളിൽ മറ്റുള്ളവരെ കേൾക്കുന്നതും ദൈവവചനം പഠിക്കുന്നതും നല്ല കാര്യമാണ്.
But you must also work hard and get God's word yourself.
എന്നാൽ നിങ്ങൾ ദൈവമുൻപാകെ ചെല്ലുകയും ബുദ്ധിമുട്ടുവാനും അധ്വാനിക്കുവാനും വിയർപ്പൊഴുക്കുവാനും തയ്യാറുള്ളവരായി ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ കേൾക്കുവാൻ നിങ്ങൾക്ക്
കഴിയും.
സഭയിലെ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തരുവാൻ കർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവവചനത്തിന്റെ പഠന കാര്യത്തിൽ അധ്വാനിക്കുന്നവരായിരിക്കണം.
I mean, how would you be if you're in your home, you're a lazy father, don't go to work, don't even look for a job, make your wife go to work and earn money? What type of man are you?
നിങ്ങളൊരു പിതാവാണെങ്കിൽ, ഒരു അപ്പനാണെങ്കിൽ, ജോലിക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് മടിയാണ്, മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ശുഷ്കാന്തിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി
അധ്വാനിക്കുന്നത്?
അങ്ങനെയുള്ളതായിരിക്കുന്ന ചില സഹോദരന്മാരുണ്ട്
വീടുകളിൽ.
ഒരു ജോലി കിട്ടാൻ വലിയ വിഷമമാണെന്നാ പറയുന്നത്, പക്ഷെ ഒരു ജോലിക്ക് ഉള്ള അന്വേഷണം പോലും ഇല്ല പലർക്കും.
യു നോ വാട്ട് ഐ വുഡ് റെക്കമെൻഡ് ടു സച്ച് ബ്രദേഴ്സ്?
അങ്ങനെയുള്ള സഹോദരന്മാർക്ക് വേണ്ടി എന്റെ ശുപാർശ എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള സഹോദരന്മാര് തലയിൽ ഒരു മുണ്ടിട്ടുകൊണ്ട് സഹോദരിമാരുടെ പക്ഷത്ത് അടുക്ക പോയി ആ സീറ്റിലിരിക്കണം.
ബിക്കോസ് ദേ ആർ വിമൻ, ദേ ആർ നോട്ട് മെൻ.
അവര് പൌരുഷമില്ലാത്തവരാണ്. പുരുഷന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അലസരാണ്.
ഐ നോ ദേ ഹാവ് ഗോട്ട് ഹെയർ ഓൺ ദേർ ഫേസ്, ബട്ട് ദേ ആർ വിമൻ.
അവരുടെ മുഖത്തകത്ത് ആടിരോമം ഉണ്ടായിരിക്കാം, പക്ഷെ അവര് സ്ത്രീകളാണ് എന്ന് ഞാൻ പറയും. പൗലോസിന് പറയാനുള്ളത്, ഇത്തരക്കാരായ ആളുകൾക്ക് ദൈവസഭയിലെ ഒരു ഉത്തരവാദിത്വവും ശുശ്രൂഷയും നൽകി.
We want those who understand what it is to labor.
കർത്താവിന്റെ വചനത്തിൽ അവിടുത്തെ ശുശ്രൂഷയിൽ അധ്വാനിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്.
Are willing to teach other people.
മറ്റുള്ളവരെ ഈ കാര്യങ്ങൾ ഉപദേശിക്കുവാൻ പഠിപ്പിക്കുവാൻ പ്രാപ്തരായി ദൈവസന്നിധിയിൽ തീരുന്നവരെയാണ് കർത്താവിന് വേണ്ടത്.
ഐ ബിലീവ് ദാറ്റ് ദേർ ആർ മെനി പീപ്പിൾ ഹൂം ഗോഡ് ഹാഡ് കോൾഡ് ടു സെർവ് ഹിം, ബട്ട് ഹീ കുഡ് നോട്ട് ഗിവ് ദം എ മിനിസ്ട്രി ബിക്കോസ് ദേ ഡിഡ് നോട്ട് സ്വെറ്റ് ഇൻ ദേർ ബ്രോ.
കർത്താവിനെ ശുശ്രൂഷിപ്പാൻ, അവിടുത്തെ വേല ചെയ്യുവാൻ കർത്താവ് ദൃഷ്ടിവെച്ച് വിളിച്ച പലരും ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവർക്ക് വിയർപ്പൊഴുക്കാതെ ബുദ്ധിമുട്ട് കൂടാതെ അവർക്ക് കർത്താവിന് വേല ചെയ്യണം, കർത്താവിന് അവരെ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല.
So this is a great lack.
ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു പോരായ്മ കുറവ് ഈ കാര്യത്തിൽ ഉണ്ട്.
There are faithful brothers who can't teach. Because they have not taken the trouble to study the word.
വളരെ വിശ്വസ്തരായിരിക്കുന്ന പല സഹോദരന്മാരുമുണ്ട്, പക്ഷെ ദൈവവചനം പഠിക്കാനോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനോ ഉള്ള താല്പര്യമില്ലാതെ മടിയരായിരിക്കുന്ന
സഹോദരന്മാർ.
എന്നാൽ ദൈവവചനം നന്നായിട്ട് പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് പ്രാപ്തിയുള്ള പരിജ്ഞാനമുള്ള സഹോദരന്മാരുണ്ട് മറ്റു ചിലർ, പക്ഷേ അവരവരുടെ ജീവിതത്തിന്റെ പല മേഖലയിലും വിശ്വസ്തരല്ല. അവരെയും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ
കഴിയില്ല.
ദൈവവചനം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാനായിട്ട് വളരെ പ്രാപ്തരായിരിക്കുന്ന ചില സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ രഹസ്യ ജീവിതത്തില് അസാൻമാർഗികമായ വഴികളിലാണ് അവർ
നടക്കുന്നത്.
സഭയിലെ ഉത്തരവാദിത്തം കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ പാപകരമായ ജീവിതത്തിന്റെ പേരിൽ അവരെ സഭയിൽ നിന്നും പുറത്താക്കേണ്ടി വരുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥ. തിമോത്തിയോസിനോട് പൗലോസിന് പറയാനുള്ളത്, നീ ചില ഉത്തരവാദിത്തങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ അധികം
ശ്രദ്ധയുള്ളവനായിരിക്കുക.
മറ്റുള്ളവരെ ദൈവത്തിന്റെ ഉപദേശങ്ങൾ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ പ്രാപ്തരായിരിക്കുന്ന വിശ്വസ്തരായിരിക്കുന്ന തിമോത്തിയോസിനെ പോലെയുള്ളവർ വേറൊരു നിലയിൽ പറഞ്ഞാൽ, സ്വാർത്ഥം അന്വേഷിക്കാത്ത കർത്താവിന്റെ വിശ്വസ്തരായ അങ്ങനെയുള്ളവരെയാണ്
ഏൽപ്പിക്കേണ്ടത്.
മൂന്നാം അധ്യായത്തിൽ, രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൽ തുടർന്ന് പറയുകയാണ്, മറ്റു തരത്തിലുള്ളതായിരിക്കുന്ന ചില കർത്താവിന്റെ പ്രസംഗ വേലക്കാരും ഉണ്ടായിരിക്കും.
Verse 6, who enter into household and captivate weak women.
മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നാം കാണുന്ന പോലെ വീണുകളിൽ നുഴഞ്ഞു കടന്ന് പാവങ്ങളെ ചുമന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മറ്റു തരത്തിലുള്ള വേലക്കാർ.
Be careful of these preachers who always want to speak to the sister.
പൗലോസിന് ഈ ഭാഗത്ത് തിമോത്തിയോസിനോട് ഓർപ്പിക്കാനുള്ളത്, സഹോദരിമാരോട് മാത്രം എപ്പോഴും സംസാരിക്കാൻ പ്രസംഗിക്കാൻ താല്പര്യമുള്ള അങ്ങനെയുള്ള പ്രസംഗരെയും
ശ്രദ്ധിച്ചുകൊള്ളുക.
മിക്ക സമയത്തും സഹോദരിമാരോട് മാത്രം സംസാരിക്കാനായിട്ട് താല്പര്യമുള്ള സഹോദരന്മാരെ അങ്ങനെയുള്ള പ്രസംഗരെ ശ്രദ്ധിക്കുക.
They are people who always learn verse 7 and never come to the knowledge of the truth.
ഏഴാം വാക്യത്തിൽ പറയുന്നത്, എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ കഴിയാത്ത ആളുകളുണ്ട്.
One day, verse 9, their folly will become obvious to everybody.
ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ അവരുടെ ഈ ബുദ്ധികേട് എല്ലാവർക്കും വെളിവായിട്ട്
വരും.
അങ്ങനെയുള്ളവരെ വിട്ടുകളയുക, ദൈവം അവരെ കൈകാര്യം ചെയ്തുകൊള്ളും.
You, he says, you've seen my teachings and conduct and purpose and faith and patience and love and perseverance, verse 10.
പത്താം വാക്യത്തിൽ നാം തുടർന്നെന്താണ് കാണുന്നത്? തിമോത്തിയോസേ, നീ എന്റെ ഉപദേശം, എന്റെ നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയൊക്കെ നീ ശ്രദ്ധിച്ചിട്ടുണ്ട്.
You have not only seen my teaching, but you have seen the way I live.
തിമോത്തിയോസേ, നീ ഞാൻ പ്രസംഗിക്കുന്ന വചനങ്ങൾ മാത്രമല്ല കേട്ടിട്ടുള്ളത്, എന്റെ ജീവിതം നീ വളരെ അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
യു ഹാവ് ബീൻ ഗ്രിപ്ഡ് ബൈ ദ സെയിം തിങ് യുവർസെൽഫ്.
നിന്റെ സ്വന്തം ജീവിതത്തില് നീ കണ്ട നല്ല മാതൃക നിന്റെ ഹൃദയത്തെ ആകർഷിച്ച് കടന്നു പിടിച്ചിട്ടുണ്ട്.
ലുക്ക് ഫോർ സച്ച് മെൻ ആക്ടിവ്ലി ഇൻ യുവർ ചർച്ച്.
നിന്റെ സഭയില് ആ തരത്തിൽ ഹൃദയമുള്ളവരെ നീ അന്വേഷിച്ച് കണ്ടെത്തണം, അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം.
I believe the time has come for us to do that in our church.
നമ്മുടെ വിവിധ സഭകളിലെ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ, ആ തരത്തിലുള്ള ഒരു തിരച്ചിൽ, ഒരു കണ്ടെത്തല്, ആ കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് വെക്കേണ്ട നാളുകൾ വന്നിരിക്കുന്നു.
പൗലോസിന്റെ
കാലത്തും അധികം പേരൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നാം ഈ വിഷയത്തിൽ ശുഷ്കാന്തി കാണിച്ചാലും അധികം പേരെ ഒന്നും കണ്ടെത്താൻ
കഴിയില്ല.
സഭയില് ഒരുമിച്ച് നാം അപ്പം നുറുക്കുന്ന സമയത്ത് നമ്മുടെ ഒരുമിച്ച് അപ്പം നുറുക്കുന്നവരിൽ 99% പേരും അവരുടെ സ്വാർത്ഥം അന്വേഷിക്കുന്നവർ തന്നെ
ആയിരിക്കും.
അവർ പലർക്കും മനസ്സിലെന്താ ചിന്തയുള്ളതെന്നറിയാമോ? നല്ല ആൾക്കാർ, സ്നേഹമുള്ള ആൾക്കാർ, സഹായിക്കുന്നവരാ. ഈ സഭയില് എല്ലാ ആഴ്ചയും വന്ന കുഴപ്പമില്ല. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നല്ലവരായ കുറെ സഹോദരന്മാരുടെ ഇടയിൽ നിങ്ങൾ ഞായറാഴ്ച മീറ്റിംഗിന് പോയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നല്ലവരാകത്തില്ല. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സാധിക്കത്തില്ല. നമുക്ക് ഈ സാധാരണ ഈ കുടുംബചരിത്രമൊക്കെ എഴുതുമ്പോൾ പറയാറുണ്ടല്ലോ, ഈ ഒരു കുടുംബം വന്ന തുടങ്ങിയ ആ ശാഖകൾ, അതുപോലെ രണ്ട് തരത്തിലുള്ള കുടുംബ ചരിത്രം പറയാൻ
വേണം.
ഇംഗ്ലീഷില് ഫാമിലി ട്രീ എന്ന് പറയും. രണ്ട് വൃക്ഷങ്ങളുടെ ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത്, വിവിധ ശിഖരങ്ങളൊക്കെ ഉള്ള രണ്ട് വൃക്ഷങ്ങൾ. രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന വൃക്ഷങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള കുടുംബങ്ങൾ.
ആഡംസ് ഫാമിലി ട്രീ ആൻഡ് ദിസ് ഈസ് ക്രൈസ്റ്റ് ഫാമിലി ട്രീ.
ഒരു വശത്ത് ആദാമിന്റെ ആ കുടുംബ വൃക്ഷം നിൽക്കുന്നു, മറ്റേ സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ കുടുംബ വൃക്ഷം, കുടുംബ
ചരിത്രമാണ്.
ഞാൻ ആദാമിന്റെ വംശാവലിയെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീകമായിരിക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്.
വി ആർ ഓൾ ബോൺ ഇൻ ടു ദിസ് ഫാമിലി.
ആദ്യം പറഞ്ഞ ആദാമിന്റെ കുടുംബത്തിൽ, ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളായിട്ട് അവിടെയാണ് നാം
ജനിച്ചത്. ബ്രാഞ്ചസ് ഓഫ് സബ് ബ്രാഞ്ചസ് ഓഫ് സ്മോൾ ബ്രാഞ്ചസ് ഓഫ് ആദം.
ആദാം എന്ന് പറയുന്ന ഈ തായ് തടിയുടെ വലുതോ ചെറുതോ ആയിരിക്കുന്ന ഏതെങ്കിലും ശിഖരങ്ങളിൽ പൊട്ടിമുളച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും.
വൺ ലൈഫ് ദറ്റ് ഫ്ലോസ് ത്രൂ ദ ട്രങ്ക് ആൻഡ് ദ ലീവ്സ് ആൻഡ് ദ ബ്രാഞ്ചസ് ഓഫ് ദിസ് ട്രീ, ഓൺലി വൺ ലൈഫ്.
ഒരു വലിയ വൃക്ഷം, ആദാമിന്റെ വൃക്ഷം നിങ്ങൾ ഭാവനയിൽ കാണുന്നുണ്ടല്ലോ. ഈ വൃക്ഷത്തിന്റെ വേരിൽ നിന്ന് വലിച്ചെടുത്ത് ഉയരുന്ന ആ ജീവരസമുണ്ടല്ലോ, എല്ലാ ശാഖകളിലും ഇലകളിൽ വരെയും ആ ജീവനാണ് എത്തുന്നത്.
ഇറ്റ്സ് വൺ ലൈഫ്, ഇറ്റ് ഇസ് എ ലൈഫ് ദറ്റ് സീക്സ് യുവർ ഓൺ.
ആ ജീവന് ഒരു പ്രത്യേകതയുണ്ട്, സ്വാർത്ഥം അന്വേഷിക്കുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ജീവനാണ് ആ വൃക്ഷത്തിലൂടെ ഒഴുകുന്നത്.
ട്രങ്ക് ഇൻ ദ ബ്രാഞ്ചസ് ഇൻ ദ ലീവ്സ് ഇൻ ദ സ്മോളസ്റ്റ് ലിറ്റിൽ സ്പെക്ക് ഓഫ് ദാറ്റ് ട്രീ ഈസ് ഹൗ ക്യാൻ ഐ ഗെറ്റ് സംതിങ് ഫോർ മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി.
ആ വൃക്ഷത്തിന്റെ വേരിലെ തായ്തടിയിലെ ശിഖരങ്ങളിലെ ഇലകളിൽ പോലും ഒഴുകുന്ന ജീവന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ, എനിക്ക് എന്റെ കാര്യം എങ്ങനെ നന്നായി നടക്കും, അത് മാത്രം.
ആൻഡ് മൈ വൈഫ് ആൻഡ് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ചിൽഡ്രൻ, വാട്ട് ക്യാൻ ബി ദ ബെസ്റ്റ് ഫോർ ദം.
എനിക്ക് എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന്, എന്റെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങൾക്ക് കാര്യങ്ങൾ എത്ര മെച്ചമാക്കാം എന്ന് മാത്രം അന്വേഷിക്കുന്ന ഒരു ജീവൻ.
When they select the church, will this church be good for my children? Then let us go there.
ഒരു സഭയെ കണ്ടെത്താനായി അന്വേഷിക്കുമ്പോഴും ഭർത്താവും ഭാര്യ എന്താ ചിന്തിക്കുന്നതെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വളർന്നു വരാൻ പറ്റിയ ഒരു ആത്മീയ കാഴ്ചപ്പാടും ദർശനമുള്ള ഒരു നല്ല സഭയിൽ അവർ ചേരുമ്പോൾ അവരുടെ വിചാരം അവരും ആത്മീയരാണെന്നാണ്. അങ്ങനെ ആകണമെന്നേയില്ല. അവരവരുടെ സ്വാർത്ഥം അന്വേഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സഭയിലും വന്നിരിക്കുന്നത്.
ഐ ഗോട്ട് എ ലെറ്റർ വൺസ് ഫ്രം somebody I don't even know who he is.
എനിക്ക് നേരിട്ട് അറിയാത്ത ഇന്ന് ആ വ്യക്തി എനിക്ക് അറിഞ്ഞേ കൂടാ. ഒരാളിൽ നിന്ന് ഒരിക്കൽ എനിക്കൊരു കത്ത് ലഭിച്ചു. ആ കത്തിൽ ആ സഹോദരൻ പറഞ്ഞിരുന്ന താനൊരു CPM തിരുവനന്തപുരം സഭയിലെ അംഗമാണെന്ന്. ഞാൻ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് ഒരു നല്ല ജീവിത പങ്കാളിയെ വേണം.
I am willing to marry any sister from your church.
അപ്പോഴ് ആ ചെറുപ്പക്കാരൻ എഴുതിയ കത്തിൽ എന്താ പറഞ്ഞെന്നറിയാമോ? കല്യാണം കഴിക്കണം, ഒരു പെൺകുട്ടിയെ വേണം. ബ്രദറിന്റെ സഭയിലെ ഏത് പെൺകുട്ടിയാണേലും കുഴപ്പമില്ല, ഞാൻ തയ്യാറാ കല്യാണം കഴിക്കാൻ.
Because he knows that we teach people to submit to their husbands and
വേറെ സഭയിൽ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിനും ഈ വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മള് അവിടെയുള്ള സഭയില് വർഷങ്ങളായിട്ട് സഹോദരിമാര് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ പെൺകുട്ടികളെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവാനും ഒരു സൗമ്യതര ആത്മാ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരാളിനെ കിട്ടിയാൽ മതി. തമിഴ്നാട്ടിലെ വേറൊരു പെന്തക്കോസ്തുകാരനായ പാസ്റ്ററുടെ കാര്യം ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഒരു സഹോദരനോട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്,
ഐ വിൽ ഗിവ് മൈ ഡോട്ടർ ഓൺലി ടു സം ബ്രദർ ഫ്രം ബ്രദർ ജാക്സ്.
എന്റെ മകള് വിവാഹപ്രായമൊക്കെ ആയി വരുന്നു, ബ്രദർ സാക്കിന്റെ സഭയിലെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് മാത്രമേ കല്യാണം
കഴിപ്പിക്കത്തുള്ളൂ.
അവർക്കൊരു സന്തുഷ്ട കുടുംബം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ ആ വ്യക്തി ചെയ്യുകയും ചെയ്തു. പറയുക
മാത്രമല്ല,
ആയിരുന്ന സഭയിലെ വേറൊരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം ആലോചിച്ചില്ല. നമ്മളോട് ബന്ധപ്പെട്ട ഒരു സഭയിലെ ഒരു ചെറുപ്പക്കാരനാണ് മകളെ കല്യാണം കഴിച്ചത്.
ഐ എം നോട്ട് എക്സൈറ്റഡ് വെൻ ഐ ഹിയർ ദിസ്.
ഇങ്ങനെയുള്ള ചില വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഉത്സാഹമൊന്നും വരുന്നില്ല.
People are seeking something for the good for their children. They're not necessarily seeking the glory of God.
ദൈവത്തിന്റെ മഹത്വമോ ആത്മീയമായ കാര്യങ്ങളൊന്നും അല്ല ഇവർ അന്വേഷിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ലതായിരിക്കണം, അവരുടെ കുടുംബ സന്തോഷകരമായിരിക്കണം, അതിനുള്ള ഒരു ഉപാധിയാണ് സഭ.
The people who have daughters are happy to be in our church because we don't allow dowry. It doesn't mean that.
പക്ഷേ പെൺകുഞ്ഞുങ്ങളുള്ള പല മാതാപിതാക്കന്മാർക്കും നമ്മുടെ സഭകളിൽ അംഗങ്ങളായിരിക്കുന്ന വലിയ ഇഷ്ടമാണ്. കാരണം അവർക്കറിയാം ഈ സ്ത്രീധനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നറിയാം. അല്ലാതെ അവർ ആത്മീയരായതുകൊണ്ടല്ല പലരും അവിടെ
സഭയിലായിരിക്കും.
അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ഞാൻ അത്ര മണ്ടനല്ല.
അവരുടെ
ഹൃദയത്തിന്റെ അടിത്തട്ടില് അവരുടെ സ്വാർത്ഥതയാണ് അവർ അന്വേഷിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. അവരങ്ങനെയാണെങ്കിലും അതിന്റെ പേരിൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയില്ല. അവർക്ക് സഭയിൽ ഒരു സ്ഥാനമുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരെ സഭയിലെ എന്തെങ്കിലും ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. സഭയിലുള്ളതായിരിക്കുന്ന അംഗത്വത്തെ കുറിച്ചല്ല, സഭയുടെ ഒരു ഭാഗമായിരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സഭയിലെ ആത്മീയ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്. ഇങ്ങപ്പുറത്ത് ഞാൻ പറഞ്ഞ മറ്റേ ആ വൃക്ഷമുണ്ട്, യേശുക്രിസ്തുവിന്റെ
വൃക്ഷം.
ആ വൃക്ഷത്തിന്റെ വേരുകളിലും അതിന്റെ തായ്തടിയിലും ശാഖകളിലും ശിഖരങ്ങളിലും ഇലകളിലും എല്ലാം ഒരേ ജീവനാണ് പ്രവഹിക്കുന്നത്. എന്റെ പിതാവിനെ എനിക്ക് എങ്ങനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്ന് മാത്രം അന്വേഷിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ, അവരുടെ ജീവിതത്തിന്റെ ചാലക ശക്തി, അവരെ മുൻപോട്ട് തള്ളിവിടുന്ന പ്രേരക ശക്തി ഈ ഒരു ആഗ്രഹമാണ്.
ട്രൂ കൺവേർഷൻ ഈസ് ഫോർ എ ബ്രാഞ്ച് ടു ബി കട്ട് ഔട്ട് ഫ്രം ദി ട്രീ, പ്ലാന്റഡ് ഫേംലി ഇൻടു ദാറ്റ് വൺ.
യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം, പുതിയ ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ആദാമ്യ വൃക്ഷത്തിൽ നിന്ന് ഒരു ശിഖരത്തെ മുഴുവനായും വെട്ടിയെടുത്ത് ക്രിസ്തുവാകുന്ന ഈ വൃക്ഷത്തിന്മേൽ ഒട്ടിച്ച് ചേർക്കുന്നത്.
ഐ കാൻ പ്രൊഡ്യൂസ് ദാറ്റ് ലൈഫ്, ഐ ഹാവ് ടു ഗെറ്റ് ദിസ് ലൈഫ് ഫ്രം ദ ട്രീ വേർ ഐ സീക്ക് ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ.
യേശുക്രിസ്തുവിന്റെ ജീവൻ എനിക്ക് തന്നെ ഉൽപാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവാകുന്ന വൃക്ഷത്തിന്മേൽ ഞാൻ ചേർത്തൊട്ടിക്കപ്പെട്ടതുകൊണ്ട് ആ ജീവൻ എന്നിലേക്ക് പകരപ്പെടുന്നതിലൂടെ മാത്രമേ എനിക്ക് ആ ജീവന്റെ പങ്കാളിത്തം ലഭിക്കൂ.
വാട്ട് ഈസ് ദ റീസൺ വൈ സോ മെനി ഹു സേ ദേ ആർ കൺവേർട്ടഡ് ആൻഡ് fixed into the street don't seem to act like that.
അങ്ങനെയാണെന്നറിയില്ല. ഞങ്ങൾ ഇന്ന വർഷം ഇന്ന ദിവസം മാനസാന്തരപ്പെട്ടതാണ്, ഈ കർത്താവാകുന്ന വൃക്ഷത്തോട് ഞാൻ ഒട്ടിക്കപ്പെട്ടെന്നൊക്കെ പറയുന്ന പലരുടെയും ജീവിതത്തിൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ദൈവമഹത്വത്തിനായിട്ടുള്ള ഒരു വാഞ്ച എന്താണില്ലാത്തത്.
Like some of these old banyan trees where the branch comes from here and joins up with the branch here also into another tree.
എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ചില പഴയ പ്രായമുള്ള വലിയ ആൽവൃക്ഷങ്ങൾ ആൽമരങ്ങൾ കണ്ടിട്ടില്ലേ, അതിന്റെ ശാഖകൾ ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് വേറെ ഏതോ ഒരു വൃക്ഷത്തിന്റെ ശാഖയുമായിട്ട് ചേർന്ന് ഒട്ടിയിരിക്കുക.
You don't know whether it belongs to this tree or to this one.
അടുത്തടുത്ത വൃക്ഷങ്ങൾ നിൽക്കുമ്പോഴേ, ശരിക്കും ഒരു ശാഖ കാണുമ്പോഴേ, അത് വാസ്തവത്തിൽ ഏത് വൃക്ഷത്തിന്റെ ശിഖരമാണെന്ന് തിരിച്ചറിയുന്ന വലിയ
പ്രയാസമാണ്.
ആദാമ്യ ജീവനാണോ ക്രിസ്തുവിന്റെ ജീവനാണോ ഈ ശിഖരത്തിലൂടെ ഒഴുകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ധാരാളം ക്രിസ്തീയ വിശ്വാസികളുടെ അവസ്ഥയും ആത്മീയമായി ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം സമൂലമായിട്ട് ചില കാര്യങ്ങളോട് ബന്ധം വിച്ഛേദിക്കുവാൻ ഒരുക്കമുള്ളവരാകണം.
വെൻ ജീസസ് ടുക്ക് എ ഡിസിഷൻ,
യേശു ക്രിസ്തു എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത സമയത്ത്
ഹി ഡിഡ്ന്റ് തിങ്ക് വാട്ട് വിൽ മൈ അങ്കിൾ തിങ്ക് ഓഫ് ഇഫ് ഐ ഗോ ദാറ്റ് വേ.
ഞാൻ ഈ പ്രത്യേക വഴി തിരഞ്ഞെടുത്താൽ എന്റെ അമ്മാച്ചൻ എന്നാ വിചാരിക്കുമെന്നൊന്നും യേശു ചിന്തിച്ചില്ല. യേശുവിന് അതൊരു വിഷയമല്ല.
വാട്ട് വിൽ മൈ ബ്രദേഴ്സ് ഇൻ മൈ ഫാമിലി സേ?
എന്റെ കുടുംബത്തിലുള്ള കൂടപ്പിറപ്പുകൾ സഹോദരങ്ങൾ എന്നെ വിചാരിക്കുമെന്നൊന്നും യേശു ചിന്തിച്ചില്ല.
വാട്ട് വിൽ മൈ നെയ്ബേഴ്സ് സേ?
എന്റെ അയൽക്കാര് എന്ത് വിചാരിക്കുമെന്നും കർത്താവിന് പ്രശ്നമല്ല. ആദാമ ജീവന്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള ചിന്തകളും എല്ലാ താല്പര്യങ്ങളും.
ഐ ഹാവ് സീൻ പീപ്പിൾ ലൈക് ദാറ്റ് സിറ്റിംഗ് ഇൻ അവർ ചർച്ചസ് ആൻഡ് ഐ ആം നോട്ട് ഫൂൾഡ് ബൈ എനി ഓഫ് ദം.
അങ്ങനെയുള്ളതായിരിക്കുന്ന പല സഹോദരി സഹോദരന്മാർ വർഷങ്ങളായി നമ്മുടെ പല സഭകളിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വ്യക്തികളെ കാണുമ്പോൾ ഞാൻ കബളിപ്പിക്കപ്പെടുന്നില്ല.
ഐ ഗ്രീറ്റ് ദം, പ്രൈസ് ദി ലോർഡ് ബ്രദർ സിസ്റ്റർ, ബട്ട് ഐ ആം നോട്ട് ഡിസീവ്ഡ്.
ഞാൻ അവരെ കാണുമ്പോൾ ചിരിക്കാറുണ്ട്, വന്ദനം പറയാറുണ്ട്, കൈ കൊടുക്കാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ അന്വേഷണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തെറ്റൊന്നും പറ്റാറില്ല.
ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ഡു നോട്ട് സീക്ക് ദെയർ ഓൺ ഇൻ എനിതിങ്.
ജീവിതത്തിന്റെ ഒരു മേഖലയിലും സ്വാർത്ഥം അന്വേഷിക്കാത്ത വ്യക്തി ജീവിതങ്ങളെയാണ് കർത്താവ് ഈ നാളുകൾ അന്വേഷിക്കുന്നത്.